2020 ഒക്ടോബർ 22 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. പ്രകാശത്തെ വിഴുങ്ങുന്ന കാലത്തിനപ്പുറം കാലമാണ് ഏറ്റവും വലിയ പ്രപഞ്ച സത്യമെന്നും അതാണ് ഈശ്വരനെന്നും ഭൗതികവാദവും ആത്മീയവാദവും തത്വത്തിൽ ചെന്നെത്തുന്നത് ഒരിടത്താണെന്നും അക്കിത്തം ചിന്തിച്ചിരുന്നു. ശ്രീ മഹാഭാഗവതത്തിൽ അതാണ് കാണുന്നതെന്നും അക്കിത്തം പറഞ്ഞിട്ടുണ്ട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് സി കേശവൻ പറഞ്ഞ കാലത്തിന്റെ തുടർച്ചയാണ് അതെന്നുകൂടി ഓർമ്മിക്കാം. സി കേശവൻ ഇത് പറയുമ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഉൽപതിഷ്ണുക്കളുടെ കാലമായിരുന്നു അത്. തിരിച്ചറിവുകളുടെയും സ്വതന്ത്ര ചിന്തകളുടെയും സൂര്യനെ മറയ്ക്കാൻ ഇരുൾമേഘങ്ങൾ ഒരുമ്പെടാതിരുന്ന കാലം. മാക്സിനെ ഭഗവാൻ കാൾമാക്സ് എന്ന് സി കേശവന് വിളിക്കാനായതും അതുകൊണ്ടാണ്. മനുഷ്യൻ എന്ന വലിയ ബിംബത്തെ വലയം ചെയ്തുകൊണ്ടായിരുന്നു അക്കാലത്ത് ബുദ്ധിജീവികൾ ചിന്തിച്ചിരുന്നത്. കാലം ഏൽപ്പിക്കുന്ന കടുത്ത മുറിവുകളെയും പ്രത്യാഘാതങ്ങളെയും സഹിഷ്ണുതയോടെ, ചിലപ്പോൾ ചെറുചിരിയോടെ നേരിടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ച അത്യഗാധവും വിശാലവുമായ സാമൂഹ്യബോധത്തിന്റെ ദിവ്യപ്രകാശം ഇതിനെല്ലാം പശ്ചാത്തലമായി വർത്തിച്ചിരുന്നു എന്ന ചരിത്ര സത്യം മറക്കാതിരിക്കാം. 1957 ധർമ്മകാഹളം മാസികയിൽ ഗുരുദേവനെക്കുറിച്ച് അക്കിത്തം എഴുതിയ അദ്വൈതഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം വായിക്കാം. ആരോ കണ്ണാടി കാണിച്ചു നാടിനാത്മജ്ഞാനം നൽകി, വന്നു നമിപ്പൂ ലോകം മുഴുവനുമിന്നാ തിരുചരണത്തിൽ. വിട്ടുപോകാൻ വിസമ്മതിക്കുന്ന പാരമ്പര്യത്തിന്റെ വലിയ ചുമടുകൾ ഇറക്കിവച്ചാണ് അക്കിത്തം മലയാള ഭാവനയെ നവീകരിച്ചുകൊണ്ട് പുതിയ കാവ്യലോകം ചമച്ചത്. അതുകൊണ്ടുതന്നെ വിരുദ്ധ ബിംബങ്ങളുടെ ഒരു വേലിയേറ്റം അക്കിത്തത്തിന്റെ കവിതകളിൽ ഉടനീളം സാഗരശോഭ പരത്തുന്നത് കാണാം. അവയിൽ പലതും ഇന്നും മലയാള കാവ്യഭാവനയെ ചൊടിപ്പിക്കുന്നുണ്ട്. നിരത്തിൽ കാക്കകൊത്തുന്നു ചത്തപെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പിവലിക്കുന്നു നരവർഗ നവാധിതി എന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ വായിക്കുമ്പോൾ മലയാള ഭാവന ശരിക്കും നടുങ്ങിയിട്ടുണ്ടാവും. ഇത്രയും തീക്ഷ്ണമായ ഒരു കാവ്യബിംബം സൃഷ്ടിക്കാൻ ഇന്നും നമ്മുടെ കാവ്യഭാവനയ്ക്ക് ഭയം തോന്നിയേക്കാം. നവീന കവിതയുടെ വിത്തുപാകിയത് മാധവൻ അയ്യപ്പത്ത് ആണെന്ന് നിരൂപകർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പരമ്പരാഗത ഈടുവയ്പ്പുകൾ പൊട്ടിച്ച് പുതിയ കാവ്യഭാവനയിലേക്കുള്ള വാതായനം തുറന്നിട്ടത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണെന്ന് പറയാനാവും. അന്നുവരെ ഉണ്ടായിരുന്ന കാവ്യസങ്കല്പങ്ങൾക്കുമേൽ ഒരിടിമുഴക്കമായാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം പിറന്നുവീണത്. പ്രകാശത്തെ വിഴുങ്ങുന്ന ഒരു കാലം തന്റെ മുൻപിൽ വാപിളർന്ന് നിൽക്കുന്നത് കവിക്ക് കാണാമായിരുന്നു. 1951 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതുമ്പോൾ തമോഗർത്തമായി മാറിയേക്കാവുന്ന കാലത്തെക്കുറിച്ച് അക്കിത്തം സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അന്നുവരെ മലയാള കവികൾ വെളിച്ചത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. മലയാള കവിതയെയും അതുവഴി സാമൂഹിക ജീവിതത്തെയും നവോത്ഥാനത്തിന്റെ പുലരിയിലേക്ക് കൈപിടിച്ചു നടത്തുക വഴി ആധുനിക കവിതയുടെ നടുനായകനായി പരിലസിച്ച മഹാകവി കുമാരനാശാന്റെ കവിതകളിൽ വെളിച്ചത്തിന്റെ ബിംബങ്ങൾ ശാരദാംബരത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വിളങ്ങുന്നത് കാണാം. സ്ഫുടതാരങ്ങൾ കൂരിരുട്ടിലുമുണ്ടിടയിൽ, ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടർ തീർപ്പതിനേക ഹേതു വന്നിടയാമേതു മഹാവിപത്തിലും എന്നാണ് കുമാരനാശാൻ സ്വപ്നം കണ്ടത്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമായിരുന്ന കാലത്തുനിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പകൽ വെളിച്ചത്തിലേക്ക് വന്നെത്തിയതിന്റെ ആനന്ദം അതിവേഗം മാഞ്ഞുപോകുന്നത് അക്കിത്തം കണ്ടു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നെഴുതേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാലത്തിനു മുന്നിൽ എടുത്തുപിടിച്ച മുന്നറിയിപ്പു പോലെ മാറിയ ആ കാവ്യബിംബത്തിനപ്പുറം വെളിച്ചത്തിന്റെ നിലാമഴ ദർശിക്കാനാണ് കവി എന്നും ആഗ്രഹിച്ചിരുന്നത്. ബോംബിനായി ദുർവ്യയം ചെയ്യുമാണവോൽബണ ശക്തിയാൽ അന്ധഗ്രാമ കവലയിൽ സ്നേഹദീപം കൊളുത്തുക എന്ന് കവി ഉദ്ബോധിപ്പിക്കുന്നത് മാനവികതയുടെ ആ പ്രകാശകിരണങ്ങൾക്കായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അസത്യം, ചതി, തീവയ്പ്പും കൊള്ള, വഞ്ചന, ചോരണം, ചാരവൃത്തി വധം പോലും, പാവനം ജനസേവനം. ഇങ്ങനെയൊരു കാലത്ത് മനുഷ്യസ്നേഹിയായ ഒരു കവിക്ക് വെളിച്ചത്തെക്കുറിച്ച് അധികം സ്വപ്നം കാണാനാവില്ലല്ലോ. എങ്കിലും അക്കിത്തത്തിന്റെ കാവ്യഭാവന എന്നും സഞ്ചരിക്കാൻ ആഗ്രഹിച്ചത് പൗർണമിയുടെ സ്നേഹതീരങ്ങളിലേക്കാണ്. തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ എന്ന് കവി എഴുതുമ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നിരുന്നില്ല. യുക്രൈനിലെ ആയുധ നിർമ്മാണശാലയിൽ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആരും സ്വപ്നം കണ്ടിരുന്നുമില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ വാർത്ത വായിച്ചപ്പോൾ കവിയും അമ്പരന്നിട്ടുണ്ടാകും. കവി കാലത്തിനപ്പുറം പ്രകാശം പരത്തുന്നത് ഇങ്ങനെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം വീണ്ടും വായിക്കുമ്പോൾ ക്രാന്തദർശിയായ കവി ഉടലോടെ കൺമുന്നിൽ നിൽക്കുന്നത് കാണാനാവും. അഴീക്കോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും ശാന്താത്മാവായ കവിയാണ് അക്കിത്തം. എന്നാൽ എം ലീലാവതി പറഞ്ഞ പോലെ കണ്ണീരാണ് അക്കിത്തം കവിത വാർക്കാൻ ഉപയോഗിച്ച മുഖ്യവസ്തു എന്ന് പറയാനാവില്ല. കണ്ണീരിനപ്പുറമുള്ള സ്ഥായീഭാവങ്ങളാണ് അക്കിത്തത്തിന്റെ കാവ്യബോധത്തെ എന്നും നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതാൻ കവിക്കായത്. കലാവാസന ചിത്രമെഴുത്തായി തെളിഞ്ഞ ഹരിമംഗലം ക്ഷേത്രച്ചുവരിലായിരുന്നു അക്കിത്തത്തിന്റെ ആദ്യ കവിതയും വിരിഞ്ഞത്. അമ്പലച്ചുവരുകൾ കുത്തിവരച്ച് ചീത്തയാക്കുന്ന കുട്ടികളോടുള്ള പ്രതിഷേധമായിരുന്നു ആ കവിതയെന്നാണ് അക്കിത്തം തന്നെ പറഞ്ഞിട്ടുള്ളത്. അമ്പലങ്ങളിൽ ഈവണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാമീശ്വരൻ വന്നിട്ടെമ്പാടും നാശമാക്കിടും എന്നായിരുന്നു ആ പിഞ്ചുകരങ്ങൾ അന്ന് കുറിച്ചത്. തത്വജ്ഞാനിയായ ഒരു കവിയുടെ പിറവിയായിരുന്നു അതെന്ന് തിരിച്ചറിയുകയായിരുന്നു പിന്നീട് മലയാള കാവ്യലോകം.